മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി നടക്കുന്ന ഒരു ചർച്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓസ്ട്രേലിയ റിപ്പബ്ലിക് ആകണമോ എന്ന ചർച്ച, അതായത് ഒരു പരമാധികാര രാഷ്ട്രമാകണമോ എന്ന ചർച്ച. ഇപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിക്കാണ് ഓസ്ട്രേലിയയുടെ പരമാധികാരം എന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും ചെയ്യാനോ മാറ്റം വരുത്താനോ തീരുമാനമെടുക്കാനോ ഒന്നും ബ്രിട്ടീഷ് രാജ്ഞിക്ക് കഴിയില്ലെങ്കിലും ഭരണഘടനാപരമായും നിയമപരമായും ബ്രിട്ടീഷ് രാജ്ഞിയാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും അധികാരമുള്ള വ്യക്തി. രാജ്ഞിയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു ഗവർണർ ജനറലിനെ നിയമിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജ്ഞിയോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞയാഴ്ച നമ്മൾ കേട്ടതുപോലെ ഓസ്ട്രേലിയയുടെ ദേശീയ പതാകയിലും ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്ക് ഇപ്പോഴുമുണ്ട്. ഇതെല്ലാം മാറി പകരം ഓസ്ട്രേലിയക്കാർ തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രസിഡന്റിന് രാജ്യത്തിന്റെ പരമാധികാരം നൽകണം എന്ന ആവശ്യമാണ് റിപ്പബ്ലിക്കനായി വാദിക്കുന്നവർ അഥവാ റിപ്പബ്ലിക്കൻസ് ഉയർത്തുന്നത്. ഓരോ ഓസ്ട്രേലിയ ഡേയിലും ഉയർന്നു കേൾക്കുമെങ്കിലും ഇത്തവണ ചർച്ചകൾക്ക് കുറച്ചുകൂടി പ്രസക്തിയുണ്ടായിരുന്നു. കാരണം റിപ്പബ്ലിക്കൻ വാദത്തിന്റെ മുന്നണി പോരാളിയായ മാൽക്കം ടേൺബുളാണ് നിലവിലെ പ്രധാനമന്ത്രി എന്നതുതന്നെ. തൽക്കാലം അത്തരമൊരു റിപ്പബ്ലിക്കൻ നീക്കം ഉണ്ടാകില്ല എന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ഓസ്ട്രേലിയയിലെ റിപ്പബ്ലിക്കൻ വാദത്തിന്റെ ചരിത്രവും അതേക്കുറിച്ച് മലയാളികൾ എന്തു ചിന്തിക്കുന്നു എന്ന കാര്യവുമൊക്കെ പരിശോധിക്കുകയാണ് നമ്മൾ ഇവിടെ. ആദ്യം എന്തായാലും ചരിത്രം തന്നെ നോക്കാം. റിപ്പബ്ലിക് ആകണം എന്ന ആവശ്യത്തിന് ഓസ്ട്രേലിയ ഒരു ഫെഡറേഷൻ ആയതിനേക്കാൾ പഴക്കമുണ്ട്. 1832 ആദ്യമായി ഇത്തരമൊരു ആവശ്യം ഉയരുന്നത്. ബ്രിട്ടനിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഒരു കുറ്റവാളിയുടെ മകനായിരുന്ന ഹൊറേഷ്യ സ്പെൻസർ വിൽസ് എന്ന കർഷകനായിരുന്നു ഈ ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. സിഡ്നിയിൽ നിന്ന് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ദ കറൻസി ലാഡ് എന്ന പ്രസിദ്ധീകരണത്തിലായിരുന്നു ഈ ആദ്യ ചർച്ച. അമേരിക്കയെ പോലെ ഓസ്ട്രേലിയയും ഒരു സ്വതന്ത്ര രാജ്യമാകണം എന്നതായിരുന്നു അതിലെ ആഹ്വാനം. 1854 ഈ ആവശ്യവുമായി ഓസ്ട്രേലിയൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന കൂട്ടായ്മ രൂപീകരിച്ചു. ഈ അസോസിയേഷന്റെ ഭാഗമായിരുന്ന ഓസ്ട്രേലിയൻ കവി ഹെൻറി ലോസൺ എ സോങ് ഓഫ് ദ റിപ്പബ്ലിക് എന്ന പേരിൽ ഒരു കവിതയും അക്കാലത്ത് രചിച്ചിരുന്നു.
സൺസ് ഓഫ് ദ സൗത്ത് അവേക്ക് അറൈസ് സൺസ് ഓഫ് ദ സൗത്ത് ആൻഡ് ഡു banish from under your bonny skies those old world errors and wrongs and lies making a hell in a paradise that belongs to your sons and you sons of the south make choice between sons of the south choose true.
എന്നാൽ ഓസ്ട്രേലിയ ഫെഡറേഷനായി മാറുന്നതിലേക്ക് ചർച്ചകൾ മാറിയപ്പോൾ 1890s റിപ്പബ്ലിക്കൻ ചർച്ചകൾക്ക് ആവേശം കുറഞ്ഞു. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇത് ആരും ചർച്ച ചെയ്യാതെയുമായി. ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണയ്ക്കുക എന്നത് രാജ്യസ്നേഹത്തിന്റെ പ്രതീകമായപ്പോൾ അതുവരെ റിപ്പബ്ലിക്കൻ നീക്കത്തെ അനുകൂലിച്ച പലരും നിലപാട് മാറ്റി. ഇതിനുശേഷവും ലേബർ പാർട്ടി ഈ നിർദ്ദേശം പലതവണ മുന്നോട്ട് വച്ചെങ്കിലും ജനപിന്തുണ ലഭിച്ചില്ല. 1954 എലിസബത്ത് രാജ്ഞി ഓസ്ട്രേലിയയിലേക്ക് നടത്തിയ സന്ദർശനത്തിൽ രാജ്ഞിയെ കാണാൻ എത്തിയത് 70 lakh ഓസ്ട്രേലിയക്കാരാണ്. അന്നത്തെ ഓസ്ട്രേലിയയിലെ ആകെ ജനസംഖ്യ 90 lakh മാത്രമായിരുന്നു. അത്രത്തോളമായിരുന്നു രാജ്ഞിയോടുള്ള ആരാധന. എന്നാൽ 1972 ലേബർ പാർട്ടി വിറ്റ്ലാം സർക്കാരിലൂടെ അധികാരത്തിലെത്തിയപ്പോൾ ഓസ്ട്രേലിയയെ കൂടുതൽ സ്വതന്ത്രമാക്കാനായി നിരവധി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കരണ നടപടികളാണ് അന്ന് കൊണ്ടുവന്നത്. എന്നാൽ 75 ഭരണഘടനാ പ്രതിസന്ധിയെ തുടർന്ന് വിറ്റ്ലം സർക്കാരിനെ ഗവർണർ ജനറൽ പിരിച്ചുവിട്ടു. ഇതിനെതിരെ ലേബർ പാർട്ടി ബ്രിട്ടീഷ് രാജ്ഞിയെ സമീപിച്ചെങ്കിലും ഇടപെടാൻ തനിക്ക് അധികാരമില്ല എന്ന നിലപാടാണ് രാജ്ഞി സ്വീകരിച്ചത്. ഇതോടെയാണ് വെറും പ്രതീകം മാത്രമായ ഈ രാജ്ഞി പദവി ഇനിയും വേണമോ എന്ന ചർച്ച വീണ്ടും സജീവമാകുന്നത്. 1991 ലേബർ പാർട്ടി റിപ്പബ്ലിക്കൻ വാദത്തെ അവരുടെ ഔദ്യോഗിക നയമായി പ്രഖ്യാപിച്ചു. ലേബർ പ്രധാനമന്ത്രിമാരായ ബോബ് ഹോക്കും പോൾ കീറ്റിങ്ങുമെല്ലാം ഈ വാദം ശക്തമാക്കിയതോടെയാണ് 1999 ഒരു ജനഹിത പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ജനഹിത പരിശോധനയിൽ രാജ്യത്തെ 55% പേരും റിപ്പബ്ലിക് ആകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. റിപ്പബ്ലിക് ആയാൽ എങ്ങനെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും, എത്രത്തോളം അധികാരം നൽകും തുടങ്ങിയ തർക്കങ്ങൾ കാരണം റിപ്പബ്ലിക്കൻ വാദികൾ പോലും ഈ ആശയത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയായിരുന്നു. പിന്നീടും പലതവണ ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നു. പ്രത്യേകിച്ചും ലേബർ പാർട്ടിയും ഗ്രീൻസ് പാർട്ടിയും ലിബറൽ പാർട്ടിയിൽ മാൽക്കം ടേൺബുളിനെ പോലെ ചിലരുമെല്ലാം. പക്ഷേ ഔദ്യോഗികമായി മറ്റൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഓസ്ട്രേലിയ എന്ന രാജ്യത്തിന്റെ ഇന്നത്തെ രൂപത്തിലേക്കുള്ള ചരിത്രവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അതിനുള്ള സ്ഥാനവുമൊക്കെയാണ് രാജ്ഞിയുടെ മേധാവിത്വം കൊണ്ട് ഉറപ്പാക്കുന്നത് എന്ന വാദമാണ് റിപ്പബ്ലിക് വിരുദ്ധരുടേത്. റിപ്പബ്ലിക് ആയാലും ഓസ്ട്രേലിയൻ ജനാധിപത്യത്തിൽ ഒരു മെച്ചവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും അതിനാൽ ഇത്തരമൊരു മാറ്റത്തിന്റെ ആവശ്യമില്ലെന്നും അവർ വാദിക്കുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരു ജനഹിത പരിശോധന നടത്തിയാൽ അത് വിജയിക്കാൻ പ്രയാസമായിരിക്കുമെന്നാണ് പ്രധാനമന്ത്രി മാൽക്കം ടേൺബുളിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലാവധി കഴിയുന്നതുവരെ ഇതിനുവേണ്ടി കാത്തിരിക്കണമെന്നും മാൽക്കം ടേൺബുൾ പറയുന്നു. ഇത്രയും നേരം റിപ്പബ്ലിക്കൻ വാദത്തിന്റെ ചരിത്രമാണ് നമ്മൾ നോക്കിയത്. ഇനി ഈ വിഷയത്തിൽ മലയാളികൾ എന്തു പറയുന്നു എന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. ഇത് സംബന്ധിച്ച് നിരവധി പേരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അതിൽ ചില അഭിപ്രായങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിക്കുന്നത്. 40+ വർഷം മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് എത്തിയ സിഡ്നി ക്യാമ്പൽടൗൺ സ്വദേശി സി എ ജോസഫ് അന്നു മുതൽ തന്നെ ഒരു റിപ്പബ്ലിക്കൻ വാദിയാണ്.
ഓവർ ഡ്യൂ ആയെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ റിപ്പബ്ലിക് ആകുന്ന കാര്യത്തില്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി വൃക്ഷം വലുതാകുമ്പോൾ അതിന്റെ ചുവട്ടിൽ ഒരു ഉണങ്ങിയ കുറ്റി നിന്നാൽ അല്ലെങ്കിൽ ഒരു ഡെഡ് വുഡ് നിന്നാൽ അത് വെട്ടിക്കളയണം പണ്ടേ. അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. ഏതാണ്ട് അതുപോലെയാണ് ഇത്. ഈ പഴയ തറവാട്ട് മഹിമ പറയുന്നതല്ല, അതുകൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല. മൊണാർക്കിയെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ക്വീനെ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയയെ പറ്റി അവർ പുറത്ത് എവിടെ പോയാലും ഒരു അക്ഷരവും പറയാറില്ല ഓസ്ട്രേലിയയെ പറ്റി. പക്ഷെ ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച് ഓസ്ട്രേലിയയുടെ രാഷ്ട്ര തലവയായിട്ട് ക്വീനെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരു ആവശ്യമുള്ളൊരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു.
അപ്പൊ ഇത്രയും കാലത്തിനുള്ളിൽ പലതവണ ഈ റിപ്പബ്ലിക് എന്നുള്ളൊരു ആശയം പൊങ്ങി വരികയൊക്കെ ചെയ്തിരുന്നതാണ്, പക്ഷെ ഒരിക്കൽ പോലും അത് വിജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ റഫറണ്ടം നടന്നിട്ട് പോലും വിജയിച്ചിട്ടില്ല. അപ്പൊ ജനങ്ങൾക്ക് ഇപ്പോഴും ഒരു പൂർണ്ണമായ ആഗ്രഹം ഇല്ലാന്നുള്ളതല്ലേ അതിന്റെ ഒരു തെളിവ്?
അല്ല, ഒരു 15 ആയെന്ന് തോന്നുന്നു ഇവിടുത്തെ ലാസ്റ്റ് റഫറണ്ടങ്ങൾ നടന്നിട്ട്. ജോൺ ഹാവാർഡ് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോഴായിരുന്നു അത്. അന്ന് അധികം പേരും പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ ഇത് റിപ്പബ്ലിക് ആകുന്നതിന് എതിരായിരുന്നു. അധികം പേരും പറഞ്ഞിരുന്നത് ഒരു മൊണാർക്കിയായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്, അല്ലെന്നൊരിക്കലേറെ റിപ്പബ്ലിക് ആയി കഴിഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളും വരുന്ന പോലെ പിന്നെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടെന്നൊക്കെയുള്ള ഇങ്ങനെ പല അഭിപ്രായങ്ങളും വന്നു. അന്നത്തെ ആ കാലം കടന്നുപോയി. ഇന്നിരിക്കുന്ന പ്രധാനമന്ത്രി മാൽക്കൻ ടേൺബുൾ ആയിരുന്നു അന്ന് ആ റിപ്പബ്ലിക്കൻ മൂവ്മെന്റിന്റെ നേതാവ്.
ഇപ്പോൾ റിപ്പബ്ലിക്കൻ വാദത്തെ എതിർക്കുന്ന ഏറ്റവും പ്രമുഖ നേതാവ് മുൻ പ്രധാനമന്ത്രി ടോണി അബട്ട് ആണ്. പക്ഷേ രാഷ്ട്രീയ നിലപാടുകളിൽ ആബട്ടിനെ അനുകൂലിക്കുന്ന പലരും പോലും ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരാളാണ് ഇപ്പോൾ ടൗൺസ്വില്ലിലുള്ള ഫാദർ ജോണി ആറാട്ടുകുളം.
ഇത്രയും വലിയ മഹത്തായ ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. മഹത്തായ രാജ്യം എന്തുകൊണ്ട് നേരത്തെ റിപ്പബ്ലിക് ആയില്ല എന്നതാണ് എന്റെ ചോദ്യം. കാരണം ഇത്രയും മനോഹരമായ ഓസ്ട്രേലിയ അധികം ചരിത്രം എടുത്തു നോക്കുമ്പോൾ 250 തന്നെയും 250 വളരെയധികം ഓസ്ട്രേലിയ പുരോഗമിച്ചിരിക്കുന്നു. ഇപ്പോൾ വികസനത്തിന്റെ കാര്യത്തിലായാലും മറ്റു വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള വളരെയധികം രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ തന്നെ ഓസ്ട്രേലിയയ്ക്ക് കുടിയേറി പാർത്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയാണ്. അപ്പോൾ അത്ര ഓസ്ട്രേലിയ മഹത്തായ ഒരു രാജ്യമായതിന്റെ പേരിലാണ് അവരെല്ലാം ഇങ്ങോട്ട് വരുന്നത്. വന്നു കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ തന്നെ മനസ്സിലാക്കിയത്, ഇവിടെ വന്നതിന് ശേഷമാണ് അയ്യോ ഓസ്ട്രേലിയ റിപ്പബ്ലിക് അല്ലല്ലോ. കാരണം ഒരു ദിവസം ഞാൻ ഒരു കറൻസി ഇവിടെ ആദ്യം വന്ന ദിവസം തന്നെ ഒരു $5 കറൻസി എടുത്ത് നോക്കിയപ്പോൾ അവിടെ ക്യൂൻ്റെ ചിത്രമാണ് ആ ഓസ്ട്രേലിയൻ കറൻസിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ സഹപ്രവർത്തകരോട്, അവർ പറഞ്ഞു ഇത് ബിക്കോസ് വി ആർ സ്റ്റിൽ അണ്ടർ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നുള്ള. അപ്പൊ പരിപൂർണമായ സ്വാതന്ത്ര്യം ഓസ്ട്രേലിയക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളത് എനിക്ക് ചോദ്യചിഹ്നമായി എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അത് കിട്ടിയാൽ വളരെ നല്ലത്, അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യണം.
പക്ഷെ ഇപ്പോഴൊരു ആ ഒരു യൂണിയൻ ജാക്ക് ഒക്കെ നമ്മുടെ ഫ്ളാഗിലുള്ളത് ഓസ്ട്രേലിയക്ക് ഒരു പക്ഷേ ഈ ഒരു വെസ്റ്റേൺ സൊസൈറ്റിയിൽ കൂടുതൽ ഒരു സ്വീകാര്യത അംഗീകാരം ലഭിക്കുന്നതായി തോന്നിയിട്ടില്ലേ?
അത് ഒരുപക്ഷെ ശരിയായിരിക്കാം. എങ്കിൽ തന്നെയും ഓസ്ട്രേലിയ എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഇപ്പോൾ പുറമെയുള്ള വാസ്തവത്തിൽ ആളുകൾക്കൊന്നും മനസ്സിലായി കാണൂല ഈ ഒരു ഓസ്ട്രേലിയ തികച്ചും ഒരു ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക്, ഇപ്പൊ ഞാനിപ്പോൾ ഓസ്ട്രേലിയൻ സിറ്റിസനായിട്ട് ഒരു 4 വർഷമായി, എനിക്ക് ആ ഫീലിംഗ് ഉണ്ട്. ഒരു ഒരു സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടിലൂടെ അല്ലല്ലോ നമ്മുടെ രാജ്യം പോകുന്നത്. ഒരുപക്ഷെ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും നമുക്കൂടെ ഉണ്ടെങ്കിൽ തന്നെയും അതിന്റെ ആ ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ഒരു പുറമേ നിന്നുള്ള ഒരു രാജ്യത്തിന്റെ വ്യക്തിയാണല്ലോ ഈ ഓസ്ട്രേലിയ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഷുഡ് ബി ആൻ ഓസ്ട്രേലിയൻ ഫ്രം വിത്തിൻ ദ കൺട്രി. നല്ല റിലേഷൻഷിപ്പ് രാജകുടുംബവുമായിട്ട് കിട്ടിയൊന്നുമല്ല. ഇപ്പോഴും ഒരുപക്ഷെ ഇന്ത്യ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു, അതിനുശേഷം നമ്മൾ റിപ്പബ്ലിക്കായി മാറി. പക്ഷെ എങ്കിൽ നമ്മൾ ആ കോമൺവെൽത്ത് ക്ലബിലെ അംഗമാണ് ഇന്ത്യ. അപ്പൊ അതുപോലെ എന്നേക്കുമായി ഇപ്പോ ബ്രിട്ടനുമായിട്ട് നമ്മൾ വേർപിരിയുന്നില്ല ഓസ്ട്രേലിയ. എങ്കിൽ തന്നെയും ആ ബന്ധം തുടരാം. ഒരു കോമൺവെൽത്ത് അംഗമെന്ന നിലയിൽ ഓസ്ട്രേലിയക്ക് മുന്നോട്ട് പോകാമല്ലോ.
രാജ്യത്തെ ഈ വിഷയം സജീവ ചർച്ചയാകുമ്പോഴും ഇവിടുത്തെ യുവതലമുറ ഇതേക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നുണ്ട് എന്ന കാര്യം സംശയമാണ്. റിപ്പബ്ലിക്കൻ വാദം പോലുള്ള വിഷയങ്ങൾ ഒരിക്കലും ക്യാമ്പസിൽ ചർച്ചയാകാറേയില്ലെന്ന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ രശ്മി കൃഷ്ണൻ പറയുന്നു.
അൺഫോർച്ചുനേറ്റ്ലി സ്കൂൾസിലും യൂണിവേഴ്സിറ്റീസിലും ഒന്നും അത്രയധികം ഡിസ്കസ് ചെയ്യാത്തൊരു വിഷയമാണ് പോളിറ്റിക്സ്. ഇൻ കമ്പാരിസൺ ടു നാട്ടിൽ പോകുമ്പോൾ വളരെയധികം സ്റ്റുഡൻസും കോളേജിലുള്ള കുട്ടികളും ഒക്കെ ഡിസ്കസ് ചെയ്യുകയും കാൻഡിഡേറ്റ്സ് ആവുകയും അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരുപാട് ഇൻവോൾവ് ചെയ്യും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ അണ്ടർ ദ കാർപ്പറ്റ് ആയിട്ട് ഒട്ടും സംസാരിക്കാത്തൊരു വിഷയമായതുകൊണ്ട് അത്രയും എഡ്യൂക്കേറ്റഡ് അല്ല നമ്മള് ഈ ഒരു ടോപ്പിക്കില്. വെരി പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരു ഒപ്പീനിയൻ ആയതുകൊണ്ട് മറ്റുള്ളവർ തമ്മിൽ സംസാരിച്ച ഒരു ഒരു എന്താ പറയാ ഒരു ഒരു നിലപാടിൽ എത്താറില്ല. മെയിൻലി നാട്ടില് കുറച്ചും കൂടെ അത് പ്രോമിനന്റ് ആണ്. അത് എന്താ പറയാ കൂടുതൽ മത്സരങ്ങളും അത് അതിനെക്കുറിച്ചുള്ള കുറെ ഡിസ്കഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ഈവൻ കോളേജിൽ അതൊരു കാരണം ഒരു അൺബയസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ഒരു രീതിയിൽ ഇവിടുത്തെ ഒരു കൺട്രിയിൽ അത് കൊണ്ടുവരാത്തതും. കാരണം നാട്ടില് നമ്മൾ കാണാറുണ്ടല്ലോ അത് എന്താ പറയാ ഫൈറ്റ്സും അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളും ഉണ്ടാവുക പോളിറ്റിക്സ് സ്കൂളിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും കൊണ്ടുപോകുമ്പോൾ. അപ്പോ മേ ബി ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വെ ഹൈലി അൺഇൻഫോംഡ്. അത് എന്താ പറയാ ലോകത്തിനെ കുറിച്ചുള്ള ഒരു അറിവും പിന്നെ പോളിറ്റിക്സ് എങ്ങനെയാണ് എന്നുള്ളത് ഈവൻ മീ ഓർ എന്റെ സുഹൃത്തുക്കൾക്കും അത്രയധികം അറിയില്ല. അതൊരു നെഗറ്റീവ് സൈഡാണ്.
ഓക്കെ, അപ്പൊ ഇതൊരു ഇത്രത്തോളം ഒരു ഡിബേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആവുമ്പോൾ ഈ റിപ്പബ്ലിക്കൻ അല്ലെങ്കിൽ റിപ്പബ്ലിക് ആവണമോ വേണ്ട എന്നുള്ളൊരു കാര്യം ഡിബേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ആവുമ്പോൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ക്യാമ്പസിൽ അല്ലെങ്കിൽ ക്യാമ്പസിലെ ചർച്ചകളല്ല അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ രശ്മി?
ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ആധികാരികമായി എനിക്കൊരു ഒരു ഒരു റിസൾട്ടിലോ ഒരു കൺക്ലൂഷനിലോ എത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അധികം എന്റർടൈൻ ചെയ്യാത്തൊരു തോട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞപോലെ എനിക്ക് എന്താ പറയാ ഒരു എല്ലാവർക്കും പവർ ഉള്ളത് പോലെ ഐ ഡോണ്ട് തിങ്ക് ഇലക്റ്റഡ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഒരു 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 അങ്ങനെ ഒരു മോണാർക്കി അല്ലെങ്കിൽ ഒരു ബോഡിക്ക് മാത്രമുള്ള ഒരു പവർ മാത്രം കിട്ടണമെന്ന് ഐ ഡോണ്ട് തിങ്ക് സോ. നോ,
ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വേറെയും ഒരുപാട് മലയാളികളോട് ഇതേക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ റിപ്പബ്ലിക്കൻ വാദത്തെ എതിർക്കുന്ന, അതായത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണഘടനാപരമായ മേധാവിത്വം തുടരണമെന്ന് വാദിക്കുന്ന ഒരു മലയാളിയെപ്പോലും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടാണതെന്ന് അറിയില്ല. പക്ഷെ സംസാരിച്ചതിൽ ആർക്കും അത്തരമൊരു നിലപാടില്ല. നിലപാടുള്ള ആരെയും നിർദ്ദേശിക്കാനും ആർക്കും പറ്റിയില്ല. ഇനി ഇപ്പോൾ പരിപാടി കേൾക്കുന്ന ശ്രോതാക്കളിൽ ആർക്കെങ്കിലും അത്തരമൊരു നിലപാടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിശ്ചയമായും അറിയിക്കണം. കാരണം എന്തുകൊണ്ട് മലയാളികൾ അത്തരത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്ന കാര്യം മറ്റുള്ളവരെ കൂടി അറിയിക്കേണ്ടതുണ്ട്. ഉറപ്പായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ നിലപാടുകൾ SBS മലയാളം റേഡിയോയെ അറിയിക്കുക.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.